2019 December 16 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ എഴുതിയ ഗുരുപ്രകാശം പങ്ക്തി. ഇത് നിനക്കുള്ളതാണ്. ഒരു ഞാവൽ മരത്തിൽ നിറയെ പഴുത്തുകിടക്കുന്ന പഴങ്ങൾ കണ്ടിട്ട് ഒരു കുട്ടി ഓടിവന്നു. കൊതിയോടെ പഴങ്ങളിലേക്ക് പലവട്ടം നോക്കി നിന്നു. അതിൽ നിന്ന് ഒരു കായ പോലും അവന് കിട്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മുതിർന്ന കുട്ടി ആ വഴി വന്നു. അവനും പഴുത്തുകിടക്കുന്ന ഞാവൽ പഴങ്ങൾ കണ്ടപ്പോൾ നാവിൽ വെള്ളമൂറി. അവൻ മരത്തിലേക്ക് വലിഞ്ഞു കയറി ഒരു കുല പഴം അടർത്തിയെടുത്ത് തിരികെ പോയി. ഒന്നുപോലും അവിടെ നിന്ന് കുട്ടിക്ക് കൊടുത്തില്ല. അവന് സങ്കടം വന്നു. അവൻ മരത്തിന് ചുവട്ടിൽ തന്നെ ഇരിപ്പായി. കുറച്ചു കഴിഞ്ഞപ്പോൾ മരത്തിന് മുകളിൽ നിന്നും ഒരു മധുരമായ കൂജനം കേട്ടു. അവൻ മുകളിലേക്ക് നോക്കി. ഒരു കുയിൽ നിറയെ പഴങ്ങളുള്ള ഒരു ചില്ലയിൽ ഇരിക്കുന്നത് കണ്ടു. കൊതിയോടെ അവൻ താഴെ നിന്നു. കുയിലിനെ നോക്കി കൈനീട്ടി. കുയിൽ ഒരു കുലയിൽ നിന്നും പഴങ്ങൾ കൊത്തി തിന്നുന്നതിനിടെ രണ്ടു മൂന്ന് പഴങ്ങൾ താഴേക്ക് അടർന്നു വീണു. അവൻ വലിയ സന്തോഷത്തോടെ ഓടിച്ചെന്ന് പഴങ്ങൾ പെറുക്കി വായിലിട്ട് നുണഞ്ഞു. വീണ്ടും കുയിൽ കൊത്തുന്നതിനിടയിൽ തുരുതുരാ പഴങ്ങൾ അടർന്നു വീണു. അവൻ അതെല്ലാം എടുത്ത് വീട്ടിലേക്കോടി തന്റെ കുഞ്ഞനുജത്തിയുമായി പങ്കുവെച്ച് കഴിച്ചു. പിറ്റേന്നും ഞാവൽ മരത്തിന് ചുവട്ടിലെത്തി കാത്തുനിന്നു. അപ്പോഴും ഒരു കുയിൽ വന്നു. അവന് പഴം കിട്ടി. ആ പഴങ്ങൾ തനിക്ക് മരത്തിൽ നിന്നും ഇട്ടുതന്നത് ആ കുയിലാണെന്ന് അവൻ വിശ്വസിച്ചു. വളർന്നപ്പോൾ അവനൊരു പക്ഷിസ്നേഹിയായി മാറി. വീട്ടിലുള്ള ധാന്യങ്ങൾ അവൻ പക്ഷികൾക്കുകൂടി പങ്കിട്ടുകൊടുത്തു. ഇത്രയും പറഞ്ഞത് പ്രകൃതി ഓരോന്നിനെയും ഏതെല്ലാം വിധമാണ് ഇണക്കിയെടുക്കുന്നതെന്നും ആ ഇണക്കിയെടുക്കലിന് പിന്നിലുള്ള പ്രകൃതി തത്വം എന്തെന്നും അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്. ഈ പ്രകൃതിയിൽ യാതൊന്നും അതിനായി വേണ്ടി മാത്രം പിറവികൊള്ളുന്നതല്ലെന്ന് അർത്ഥം. എന്നു പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനു വേണ്ടി, അത് വേറൊന്നിനു വേണ്ടി, ഇങ്ങനെ ഓരോന്നും ഓരോ വിധത്തിൽ എല്ലാത്തിനുമായി പങ്കുവയ്ക്കപ്പെടുന്നു. ഇതാണ് പ്രകൃതിക്രമം. എന്നാൽ ഈ ക്രമത്തിന് വിരുദ്ധമായി നിലകൊള്ളുന്നത് പലപ്പോഴും മനുഷ്യനാണെന്ന് കാണാൻ പ്രയാസമില്ല. അവൻ എപ്പോഴും തന്റെ അധ്വാനഫലം സ്വന്തം സമ്പത്താണെന്ന് കരുതിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അധ്വാനഫലം മറ്റുള്ളവരുമായി പങ്കിടാൻ വിമുഖനാകുന്നത്. തന്റെ അധ്വാനത്തിനും അതിന്റെ ഫലത്തിനും പിന്നിൽ പ്രകൃതിയുടെ കൂടിച്ചേരലുണ്ടെന്ന നേരിനെ അവൻ വിസ്മരിക്കുന്നതാണ് ഇതിന് കാരണം. ഈ സ്വഭാവമാണ് ഒരുവന്റെ ഹൃദയത്തിനും മുഖത്തിനും ഈശ്വരൻ നൽകിയിരിക്കുന്ന നിഷ്കളങ്കതയുടെ കാന്തിയെ മറച്ചു കളയുന്നത്, അല്ല വികൃതമാക്കി തീർക്കുന്നത്. ഈ സത്യം വിളിച്ചു പറയുന്ന ഒരു സന്ദർഭം നസറുദ്ദീൻ മുല്ല നമുക്ക് നൽകുന്നുണ്ട്. ഒരു ദിവസം മുല്ല നടക്കാനിറങ്ങി. നടന്ന് നടന്ന് ഒരു അഴുക്കുചാലിന് അടുത്തെത്തി. അവിടെ നിന്നും വലിയ ദുർഗന്ധം പരക്കുന്നുണ്ട്. ഈ ദുർഗന്ധത്തിന് കാരണക്കാരൻ മനുഷ്യനല്ലാതെ മറ്റാരുമല്ലെന്ന് ചിന്തിച്ചുകൊണ്ട് മുല്ല ആ ഓടയിലേക്കൊന്നു നോക്കി. അതിനുള്ളിൽ ഒരു കണ്ണാടിപ്പാത്രം കിടന്ന് തിളങ്ങുന്നത് കണ്ടു. മുല്ല തോട്ടിലേക്കിറങ്ങി അതെടുത്ത് നോക്കുന്നതിനിടയിൽ തന്റെ മുഖം അതിൽ കണ്ടു. ഏറെ ചുളിവുകൾ വീണ് വാർദ്ധക്യം ബാധിച്ച് നന്നാക്കാനാവാത്ത തന്റെ മുഖം കണ്ടു നിന്നപ്പോൾ മുല്ല ചിന്തിച്ചു, ഈ അഴുക്കുചാലിലേക്ക് ആരോ ഒരുവൻ ഇത് വലിച്ചെറിഞ്ഞതിൽ തെല്ലും അത്ഭുതപ്പെടാനില്ല. എന്തെന്നാൽ ഇതിന് ഏതൊരുവനും കാണിച്ചു കൊടുക്കാനാവുന്നത് ഏറ്റവും വൃത്തികെട്ട അവനവന്റെ മുഖമായിരിക്കുമല്ലോ. ഇതെടുത്തു നോക്കിയതാണ് എന്റെ തെറ്റ്. ഏതിലും സ്വന്തവും ബന്ധവും സ്ഥാപിക്കുന്ന മനുഷ്യന്റെ ദുരമൂത്ത മുഖത്തിന്റെ പ്രകൃതമാണ് ഇവിടെ മുല്ല നമുക്ക് കാട്ടിത്തരുന്നത്. ചെയ്യുന്നതെല്ലാം ശരിയെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ പക്ഷേ ചെയ്യുന്നതിലെ ശരി എത്രയുണ്ടെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ അന്വേഷിക്കുന്നില്ല. അതുപോലെ തന്നെ പറയുന്നതെല്ലാം സത്യമെന്ന് പറയുന്ന മനുഷ്യൻ പക്ഷേ പറയുന്നതിലെ സത്യം എത്രയുണ്ടെന്ന് ഗണിക്കുന്നില്ല. ഇങ്ങനെ സ്വയം തിരുത്താനും വിലയിരുത്താനും കഴിയാതെ പോകുന്നവന് ഈ ലോകത്തിനുവേണ്ടിയും സഹജാതർക്കുവേണ്ടിയും യാതൊന്നും നൽകാനാവുകയില്ല. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ നന്നാവുക എന്ന് ഗുരുക്കന്മാർ ഉപദേശിച്ചത്. എന്തെന്നാൽ നമ്മൾ നന്നായാൽ മറ്റുള്ളവരും നന്നായിക്കൊള്ളും. അതെങ്ങനെ? നന്നാവുന്ന ഒരുവന് മാത്രമേ മറ്റുള്ളവരെയും നന്നാക്കാനാവുകയുള്ളൂ. ശരി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് മാത്രമേ മറ്റുള്ളവരെ ശരിയിലേക്ക് നയിക്കാനാവൂ. ക്രിസ്തുദേവനും നബിതിരുമേനിയും ബുദ്ധഭഗവാനുമൊക്കെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞത് ഈ ശരിയുടെ തത്വശാസ്ത്രം മങ്ങാതെ പ്രകാശിപ്പിച്ചതുകൊണ്ടാണ്. പുതിയ നൂറ്റാണ്ടിൽ ഗുരുദേവ തൃപ്പാദങ്ങളും നമുക്ക് വഴികാട്ടിയത് ഈ നന്നാകലിന്റെ ശരിയുടെ നേരാം വഴികളാണ്. ഒന്നും മൂടിവെക്കുന്നവന് ഈ പ്രകൃതി സ്വന്തമല്ല, മറിച്ച് എല്ലാം എല്ലാവർക്കുമായി തുറന്നുവെക്കുന്നവനാണ് ഈ പ്രകൃതിയാകെ സ്വന്തമായിരിക്കുന്നത്. ഒരിക്കൽ ഗുരുദേവൻ നിറയെ മാവുകളുള്ള ഒരു സ്ഥലത്തുകൂടി നടന്നുപോകുമ്പോൾ ഒരു കുട്ടി എതിരെ വരികയായിരുന്നു. ഒരു മാമ്പഴം കിട്ടിയിരുന്നെങ്കിൽ എന്നാശിച്ചുകൊണ്ടായിരുന്നു അവന്റെ നടപ്പ്. അവന്റെ ആശ പരഹൃദയജ്ഞാനിയായ ഗുരുദേവൻ അറിഞ്ഞു. മാമ്പഴക്കാലമല്ലാതിരുന്നിട്ടും പെട്ടെന്ന് ഒരു മാമ്പഴം അടർന്ന് ഗുരുവിന്റെ കാൽക്കൽ വന്നു വീണു. അതെടുത്ത് അവന് നീട്ടിക്കൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, ഇത് നിനക്കുള്ളതാണ്. ഇങ്ങനെ നിനക്കുള്ളതാകാൻ നമുക്കുള്ളത് മാറുന്ന ഒരു കാലം വരണം. അതിനുള്ളതാണ് ആത്മീയത.